You're with SBS Radio. നമസ്കാരം ബിന്ദു കുറുപ്പ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുന്നത് സാധാരണമാണ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരാൾ മരണമടഞ്ഞാൽ അയാളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ കൂടെയുള്ളയാൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
ഒരു ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറെ അറിയിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഡോക്ടറെ അറിയിച്ച് ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരും. അതാണ് അതിൻ്റെ ആദ്യത്തെ പടി. അതിന് നമ്മൾ പറയുന്നത് എൻ്റെ പ്രത്യേകിച്ചുള്ള ആ പേര് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ളതാണ്. ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കോസ് ഓഫ് ഡെത്ത് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് ഫ്യൂണറൽ അഡ്മിനിസ്ട്രേറ്റർ, ഐ മീൻ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ആരെങ്കിലും വിളിച്ചറിയിക്കും. അപ്പോൾ അതാത് സ്റ്റേറ്റിലത്തെ ആ ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രിയിൽ അങ്ങനെ മരണം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് സാധാരണ നമ്മളിങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഫ്യൂണറൽ ഡയറക്ടറാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യണത്.
ഓക്കെ, അതായത് നമ്മൾ നേരിട്ട് പോയി അല്ല അല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്?
നമ്മൾ ഒരു ഫ്യൂണറൽ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അവര് നമുക്ക് വേണ്ടി ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് പതിവ്.
ഓക്കെ. ഇനിയിപ്പോൾ അതുപോലെ ഇപ്പോൾ വിൽപത്രം, ഇപ്പോൾ ഒരാൾ മരിച്ച ശേഷമാണെങ്കിൽ വിൽപത്രം തയ്യാറാക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. വിൽപത്രം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ഒരു അഭിമുഖം എസ് ബി എസ് മലയാളം നേരത്തെ നൽകിയിരുന്നു. എങ്കിലും ഇത് എത്രത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ വിൽപത്രം തയ്യാറാക്കേണ്ടതിന് എന്ന കാര്യം ഒന്ന് ചുരുക്കി പറയാമോ?
നമുക്കറിയാം, സാധാരണ വിൽപത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ പ്രോപ്പർട്ടി എന്നുള്ള വാക്കാവും വരിക. പക്ഷേ ഈ പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടി എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെ പോകും, എങ്ങനെയാണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഗവൺമെന്റ് മുഴുവൻ കൊണ്ടുപോകും, ഇങ്ങനത്തെ 100 സംശയങ്ങളാണ് നമുക്ക് വില്ല് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരിക. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഒരു സ്ഥലമോ വീടോ അപ്പാർട്ട്മെൻറ്റോ എന്നിവ മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്കറിയാം കാറുണ്ട്, പിന്നെ അതുപോലെ ജോയിന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള അക്കൗണ്ട് ഉണ്ടാവും, നമ്മുടെ പൈസ ഉണ്ടാവും, അങ്ങനെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമുക്കുണ്ടാവും. അതൊക്കെ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഹെഡിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വില്ലെഴുതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വില്ലെഴുതുമ്പോൾ നമ്മളൊരു എക്സിക്യൂട്ടറെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ടർ എന്ന് പറയുന്ന ആള് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാള്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു, അതല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വില്ലെഴുതി വെക്കുമ്പോൾ പൊതുവെ കാണുന്നത് നമ്മൾ മിറർ ബില്ല് എന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഹസ്ബൻഡ് വൈഫിനെ, വൈഫ് ഹസ്ബൻഡിനെ പ്രൈമറി എക്സിക്യൂട്ടീവ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തും കൊണ്ടാണ് നമ്മളൊരു ബില്ല് എഴുതുക. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന എക്സിക്യൂട്ടറാണ് സാധാരണ ആ പ്രോപ്പർട്ടി ഏതൊക്കെ രീതിയിൽ, എന്തായിരുന്നു മരിച്ചയാളുടെ വിഷ് എന്ന രീതിയിൽ അവരുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ വില്ല് തയ്യാറാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വില്ല് തയ്യാറാക്കാത്ത ഒരവസ്ഥയിലാണ് ഈ ആൾ മരണപ്പെടുന്നതെങ്കിൽ ആ സമയത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതിനുള്ള മറ്റൊരു നടപടി എന്താണ്?
വില്ല് തയ്യാറാക്കാതെ മരിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഡയിങ് ഇൻ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ വീണ്ടും ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് പ്രോസസ്സ്. അപ്പോൾ ഒരു നിയമസഹായം നിങ്ങൾ തേടണം, ഒരു ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സുപ്രീം കോടതി വഴി നടത്തേണ്ട ഒരു കാര്യമാണ്. ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമ്മുടെ സർവൈവേഴ്സിന്റെ ലിസ്റ്റിൽ ആർക്കൊക്കെയാണ് പോകേണ്ടതെന്ന് വ്യക്തമായിട്ട് നിയമം പറയുന്നുണ്ട്. അത് പ്രകാരം ഓരോരുത്തർക്ക് അവരവരുടെ നിശ്ചയിച്ചിരിക്കുന്ന അവകാശം ഈ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മരിച്ചു പോണ ആളുടെ ഇന്റൻഷൻ, അവർക്ക് എന്തായിരുന്നു ആഗ്രഹം, ആ രീതിയിലല്ല ഇവിടെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. ഈ ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വഴി ആരെയാണോ ഇതിന് ഓഥറൈസ് ചെയ്യുന്നത് ആ ആളുടെ ഇന്റൻഷനാണ് അവിടെ, അതല്ലെങ്കിൽ ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് ആൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോപ്പർട്ടികളെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരിക്കലും ചിലപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കായിരിക്കില്ല കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം, എനിക്ക് വേറെ ഇപ്പോൾ ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നതിന് പകരം എൻ്റെ നെഫ്യൂവിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ രീതിയിലല്ല ലെറ്റേഴ്സ് ഓഫ് അഡ്മിനി വില്ല് എഴുതാതെ മരിച്ചുപോയാൽ എൻ്റെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ നടക്കുക.
ഓക്കെ, വില്ല് തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ മരണമടയുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇനി ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വില്ല് തയ്യാറാക്കാതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ കോമയിലും മറ്റുമൊക്കെ ആയി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ നമ്മുടെ സ്വത്തുക്കൾക്ക് മറ്റും എന്ത് സംഭവിക്കും?
ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് കോമയിൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇപ്പൊ ഒരു കുറച്ച് കാലത്തേക്ക് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി, ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് വേണം, അപ്പൊ എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലായിരിക്കില്ല ഞാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതികളാണ് ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യൽ പവർ ഓഫ് അറ്റോണി കൊടുക്കാം. നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മളിപ്പോൾ നാട്ടിലുള്ള പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ പലരും, ഇപ്പം നമ്മൾ പലരും ചെയ്യുന്ന കാര്യമാണ്, നാട്ടിൽ നമുക്ക് എത്തില്ല ഒരു പ്രോപ്പർട്ടി വിൽക്കണം, നമ്മുടെ പേരിലൊരു പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ലാൻഡ് വിൽക്കണം എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് അവിടെ പോകാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ആ പ്രത്യേക കാര്യം നടത്താൻ വേണ്ടി മാത്രം നമുക്ക് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി കൊടുക്കാം. അത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഐ മീൻ സെല്ല് ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെയാണ് ഇവിടെ പവർ ഓഫ് അറ്റോണി രണ്ട് തരത്തിലുണ്ട്. സാധാരണ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി കൊടുക്കാം, പിന്നെ മെഡിക്കൽ പവർ ഓഫ് അറ്റോണി, ഫിനാൻഷ്യൽ പവർ ഓഫ് അറ്റോണി. ഫിനാൻഷ്യൽ പവർ ഓഫ് അറ്റോണി എന്ന് പറയുമ്പോൾ എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണി എന്നുള്ള നൽകി നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. കാരണം പവർ ഓഫ് അറ്റോണി സാധാരണ നമ്മൾ ആരോഗ്യ ഉള്ള സമയത്ത്, പക്ഷെ നമ്മൾക്ക് അവിടെ എത്തിപ്പെടാൻ സാഹചര്യമില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അർജന്റായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, അങ്ങനെയുള്ള സമയത്ത് ആ പെർട്ടിക്കുലർ കാര്യം നടത്താൻ വേണ്ടി നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ അധികാരം കൈമാറുക, അതാണ് പവർ ഓഫ് അറ്റോണി എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ. പക്ഷേ അത് ശരിക്കും നമ്മുടെ മെന്റൽ കപ്പാസിറ്റി നിലനിൽക്കുന്ന സമയത്താണ് നമ്മളത് കൊടുക്കുന്നത്. പക്ഷെ നമുക്കവിടെ എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ഓഫ് പവർ ഓഫ് അറ്റോണിയാണ്. അത് നമ്മുടെ മെന്റൽ കപ്പാസിറ്റി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ ആം നോട്ട് ഏബിൾ ടു ടേക്ക് എനി ഡിസിഷൻ, എന്തെങ്കിലും കാരണം കൊണ്ട് തീരെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കോമയിലാണ്, പക്ഷെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ എന്റെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വേറെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനിപ്പോ വേറൊരാളിനെ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഓതറൈസ് ചെയ്യുന്നു, അതാണ് എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണി. അത് എന്റെ മെന്റൽ കപ്പാസിറ്റി ലൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വാലിഡിറ്റി ഉണ്ട്.
ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ പവർ ഓഫ് അറ്റോണിയുടെ കാര്യം ബിന്ദു പറഞ്ഞു, അതുപോലെ തന്നെ ഇനി എത്ര തരം പവർ ഓഫ് അറ്റോണി ഉണ്ട് ഇപ്പൊ നിലവിൽ?
പവർ ഓഫ് അറ്റോണി നമുക്ക് ഓരോ സ്പെഷ്യൽ പർപ്പസിന് കൊടുക്കാവുന്ന കാര്യമാണ്. പക്ഷെ എടുത്തു പറയേണ്ട വേറെ ഒന്നെന്ന് പറഞ്ഞാല്, നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മുടെ ഡിസിഷൻ എടുക്കാൻ നമ്മൾ വേറൊരാളിനെ ഓതറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ ആക്ട് 2016, ആ ആക്ട് പ്രകാരം നമുക്ക് ഒരു ആളെ നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിസിഷൻ മേക്കറെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ആരും ആവാം, നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ്, അതല്ലാണ്ട് വേറെ നമുക്ക് ആരെയാണോ നമുക്ക് താല്പര്യം അവരെ നമുക്ക് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിസിഷൻ മേക്കറായിട്ട് അപ്പോയിന്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു എന്റെ കാര്യത്തിൽ എന്ത് ട്രീറ്റ്മെന്റ് ഞാൻ എടുക്കണം, എനിക്ക് എന്റെ ലൈഫ് സപ്പോർട്ടോടെ തന്നെ കുറെ കാലം ജീവിക്കണമെന്നുണ്ടോ, അതല്ലെങ്കിൽ ആ ലൈഫ് സപ്പോർട്ട് ആവശ്യം വരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് എനിക്ക് മരിക്കണം എന്നുള്ളതാണ് എന്റെ ഡിസിഷൻ, എന്റെ ആഗ്രഹം എന്നുള്ളത് ഞാൻ എന്റെ ഡിസിഷൻ മേക്കറെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് ആ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ അവർക്ക് അത്തരത്തിലൊരു തീരുമാനം എടുക്കാവുന്നതാണ്.
പവർ ഓഫ് അറ്റോണി നമ്മൾ തയ്യാറാക്കാൻ ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ഏത് സമയമാണ്?
അങ്ങനെ എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരിക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എത്രയും വേഗം പവർ ഓഫ് അറ്റോണി എടുക്കുക, എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം. പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിൽ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് ആണെങ്കിൽ, ഐ മീൻ ഇവിടുത്തെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അവര് വില്ല് എഴുതുമ്പോ തന്നെ അതിനോടൊപ്പം ആവശ്യപ്പെടുന്നതാണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിസിഷൻ മേക്കറെ അപ്പോയിന്റ് ചെയ്യാനും അല്ലെങ്കിൽ പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ പവർ ഓഫ് അറ്റോണി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ എന്തോന്ന് അറിഞ്ഞുകൂടാ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പവർ ഓഫ് അറ്റോണി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വരാറുള്ളൂ.
അപ്പൊ ഈ പവർ ഓഫ് അറ്റോണി അല്ലെങ്കിൽ ഈ വില്ലൊക്കെ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, ഇതിനായിട്ട് ഒരു സോളിസിറ്ററുടെ അല്ലെങ്കിൽ ഒരു ലോയറുടെ ആവശ്യമുണ്ടോ?
ഈ ഇത് വളരെ ചോദിക്കേണ്ടിയിരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോഴും ഒരു ലോയറുടെയോ അല്ലെങ്കിൽ സോളിസിറ്ററുടെയോ സഹായം വേണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് വിൽ പ്രിപ്പറേഷനൊക്കെ. പക്ഷേ പ്രശ്നം എപ്പോഴാ വരുന്നതെന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ, ഇതിപ്പോ വെബ്സൈറ്റിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഒക്കെ കിട്ടും, അത് കംപ്ലൈൻ ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഈവൺ ഒരു പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ നമ്മുടെ ഇന്റൻഷൻ എഴുതിയാൽ തന്നെ അത് വില്ലാണ് പറയുകയാണെങ്കിൽ. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം വിൽ സ്പീക്സ് ആഫ്റ്റർ ആർ ഡെത്ത്. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അതൊരു ഡിസ്പ്യൂട്ടായി കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോഴത്തെ റീസന്റ് കണക്കനുസരിച്ച് നോക്കുമ്പോൾ അവനവൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു നിയമസഹായം തേടാതെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, 99% വില്ലും കോടതികൾ റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാലിഡ് അല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് പല ലൂപ്പ് ഹോൾസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് മറ്റേ സൈഡിന് റേസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അതല്ലാതെ വില്ല് ഒരു ലോയർക്കേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മളും ഉണ്ടാവില്ലല്ലോ, നമ്മുടെ ബില്ലിന്റെ മീതെ വല്ല ഇഷ്യൂസും വരുമ്പോൾ തീരുമാനം എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ഫുൾ പ്രൂഫായി എല്ലാ പഴുതുകളും അടച്ച് ഒരു വില്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും യുക്തമായിട്ടുള്ളത്. പവർ ഓഫ് അറ്റോണിക്ക് എന്ന് പറഞ്ഞാല് എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണി, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ളിടത്തോളം നമുക്കതൊരു വിഷയമായിരിക്കില്ല. എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണിക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം നമ്മൾ മെന്റൽ കപ്പാസിറ്റി അപ്പൊ ലൂസ് ചെയ്താലും എക്സിസ്റ്റ് ചെയ്യുന്നത് എൻഡ്യൂറിംഗ് പവർ ഓഫ് അറ്റോണി മാത്രമല്ലേ, അല്ലാത്തത് വെബ്സൈറ്റിൽ നിന്ന് എടുത്താലും മതി.
എത്ര പേരെ പവർ ഓഫ് അറ്റോണി ആയി നമുക്ക് നിയമിക്കാം? ഒരാളിൽ കൂടുതൽ പവർ ഓഫ് അറ്റോണി ആയിട്ട് നിയമിക്കാനുള്ള അനുവാദമുണ്ടോ?
ഒരാളിൽ കൂടുതൽ നമുക്ക് പവർ ഓഫ് അറ്റോണി ആയി വെക്കാം. പക്ഷെ നമ്മൾ വെക്കുമ്പോൾ ആദ്യം പ്രൈമറി ആയിട്ട് ഒരാളെ വെക്കണം, പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരാളെ വെക്കണം. കാരണം ആദ്യമായിട്ട് നമ്മൾ ഒരാളെ വെക്കുമ്പോൾ ആ ആളുടെ ഡിസിഷൻ നമുക്ക് വേണ്ടി ആ ആൾ ഡിസിഷൻ എടുക്കുന്നതാണല്ലോ. അതല്ലാതെ രണ്ടുപേരെ ഒരുമിച്ച് വെക്കുമ്പോൾ രണ്ട് അറ്റോണികൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ പ്രൈമറി ആയിട്ട് ഒരാളെ വെക്കും, അയാളുടെ ആബ്സെൻസിൽ അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ആളെ, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പവർ അറ്റോണി ഹോൾഡർക്ക് ഡിസിഷൻ എടുക്കാവുന്നതാണ്.
ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ നമ്മൾ ഒരിക്കൽ ഒരാളെ പവർ ഓഫ് അറ്റോണി ആയി നിയമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് അയാളെ വെക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ?
ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കൊടുത്ത പവർ ഓഫ് അറ്റോണി ക്യാൻസൽ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ബിന്ദു ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ബിന്ദു കുറുപ്പ്.
എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി സാൽവി.
Hear more stories in your language by visiting sbs.com.au.